الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمني رايا സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഴ്ചയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ജുമുഅയുടെ ദിവസം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമു അൽ ജുമുഅ, സൂര്യൻ ഉദിച്ചുയർന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅയുടെ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅതി സയ്യിദുൽ അയ്യാം, ജുമുഅയുടെ ദിവസം ദിവസങ്ങളുടെ നേതാവാണ്. വഅഅസ്മുഹ ഇൻദ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഏറ്റവും മഹത്തരമായ ദിവസമാണത്. വഹുവ അഅസ്മു ഇൻദ അല്ലാഹി മിൻ യൗമിൽ അദ്ഹ വ യൗമിൽ ഫിത്ർ, ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വലിയ പെരുന്നാൾ ദിവസത്തേക്കാൾ, ചെറിയ പെരുന്നാൾ ദിവസത്തേക്കാൾ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ ഈ ദിവസം അതിലെ പ്രത്യേകതകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫീഹി ഖംസു ഖിലാൽ, ജുമുഅ ദിവസം അഞ്ചു പ്രത്യേകതകളുണ്ട്. ഖലഖല്ലാഹു ഫീഹി ആദം, ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പിതാവായ ആദമിനെ സൃഷ്ടിച്ചത്. വഅഹ്ബത്തല്ലാഹു ഫീഹി ആദമ ഇലൽ അർദ്, ഭൂമിയിലേക്ക് ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി തവഫല്ലാഹു ആദം, ഈ ദിവസത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്സലാത്തു വസ്സലാമിനെ മരിപ്പിച്ചത്. വഫീഹി സാഅത്തുൻ ലാ യസ്അലു അല്ലാഹു ലാ യസ്അലു അല്ലാഹ ഫീഹാ അൽ അബ്ദു ഷൈഅൻ ഇല്ലാ അഅതാഹു മാ ലം യസ്അൽ ഹറാമാ, ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ അല്ലാഹുവിന്റെ ഒരു അടിമ അവനോട് എന്തൊരു കാര്യം ചോദിച്ചാലും അത് ഹറാമല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന് നൽകാതിരിക്കുകയില്ല. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഹറാമല്ലാത്ത ഒരു കാര്യമാണ് അവൻ ചോദിക്കുന്നത് എങ്കിൽ അല്ലാഹു അത് അവന് നൽകാതിരിക്കുകയില്ല. വഫീഹി തഖൂമുസ്സാഅ, ഈ ദിവസം തന്നെയാകുന്നു അന്ത്യനാൾ സംഭവിക്കാനിരിക്കുന്നതും. مَا مِن مَلَكٍ مُقَرَّبٍ وَلَا سَمَاءٍ وَلَا أَرْضٍ وَلَا رِيَاحٍ وَلَا جِبَالٍ وَلَا بَحَرٍ إِلَّا وَهُنَّ يُشْفِقْنَ مِنْ يَوْمِ الْجُمُعَةِ. അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്നത് കാരണത്താൽ ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, പർവ്വതമാകട്ടെ, കാറ്റാകട്ടെ, സമുദ്രമാകട്ടെ, ഭൂമിയിലുള്ള ആകാശത്തുള്ള സർവ്വതും ആ ദിവസത്തിൽ ഭയപ്പാടോടുകൂടിയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് പറഞ്ഞത്. മഹത്തരമായ ഒരു ഇബാദത്ത് നിശ്ചയിക്കപ്പെട്ട ദിവസമാണിത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം ആയത്തുകൾ ഈ ദിവസത്തിലെ ഇബാദത്തിന്റെ കാര്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദീതും ഇലാ സ്വലാത്ത്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അതിലേക്ക് വേഗം വന്നെടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الصلاة الخمس والجمعة إلى الجمعة كفارة لما بينهن ما لم تغش الكبائر. ونبابങ്ങൾ ചെയ്യാത്തടത്തോളം കാലം അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ ഒരു ജുമ അടുത്ത ജുമ വരെ അവന്റെ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. ഈ ആഴ്ചയിൽ ഒരു മനുഷ്യൻ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അവ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമുഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട, നാം പാലിച്ചിരിക്കേണ്ട ചില അദബുകളുണ്ട്, ചില മര്യാദകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില അദബുകൾ മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, ജുമുഅ ദിവസം ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ ദിവസത്തിൽ അധികമായി സ്വലാത്ത് ചൊല്ലുക എന്നത് അവിടുന്ന് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أكثر الصلاة علي يوم الجمعة وليلة الجمعة. ജുമുഅ ദിവസവും അതുപോലെ ജുമുഅയുടെ രാത്രി, അതായത് ഈ ദിവസത്തിന് മുൻപുള്ള, ഇതിന് തൊട്ടു മുൻപുള്ള ഇന്നലെയുള്ള രാത്രി, ആ രാത്രിയിലും നിങ്ങൾ ധാരാളമായി സലാത്തുകൾ അധികരിപ്പിക്കുക. ഫമൻ صلى علي صلاة صلى الله عليه عشرا, ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. വലിയ മഹത്തരമായ ഇബാദത്താണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള നമ്മുടെ ബാധ്യതകളിൽപ്പെട്ട കാര്യം കൂടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നത്, നമ്മൾ വെറുതെ നിൽക്കുന്ന സമയങ്ങളിൽ ഒന്നല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, അതല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്ക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയുള്ള സലാത്തിന്റെ വ്യത്യസ്തങ്ങളായ വാക്കുകൾ നാം പഠിക്കാറുണ്ട്. അതിൽ ഏതു വാക്കുകളും പറയാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ ആരംഭിക്കേണ്ട, ആ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് അന്നേ ദിവസം കുളിക്കുക എന്നത്. ഈ ദിവസത്തെ കുളി പ്രത്യേകം സുന്നത്താണ്, അല്ല ചില പണ്ഡിതന്മാർ അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗസ്ലു യൗമിൽ ജുമുഅ, ഗസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. പ്രായപൂർത്തിയായ ഏതൊരാളാകട്ടെ അവരുടെ മേൽ ജുമുഅ ദിവസത്തിലെ കുളി വളരെ പ്രാധാന്യമർഹിക്കുന്ന കർമ്മമാണ്, വളരെ ഗൌരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ സഹാബിമാരിൽ ഒരാൾ വൈകി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകി വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഈ ദിവസത്തിൽ ചില തിരക്കുകളിൽപ്പെട്ട് മറന്നുപോയതാൻ. അദാന് കൊടുത്തത് കേട്ടപ്പോൾ ഉടനെ വുദു എടുത്തുകൊണ്ട് ഞാൻ മസ്ജിദിലേക്ക് വന്നു പുറപ്പെട്ടതാൻ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ വുദു മാത്രമാണോ എടുത്തത്, കുളിച്ചിട്ടില്ലേ? അലം തസ്മഉ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇദാ റാഹ അഹദുക്കും ഇലൽ ജുമുഅത്തി ഫലിയഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും ജുമുഅക്ക് പുറപ്പെടുകയാണ് എങ്കിൽ അവൻ കുളിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിൽ പലരും ദിവസവും കുളിക്കുന്നവരാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളി പ്രത്യേക നീയത്തോടുകൂടി കുളിക്കേണ്ട ഇബാദത്തുകളിലൊന്നാണ്. ഇതിന് പ്രതിഫലമുണ്ട്. ഈ കുളി സാധാരണ വൃത്തിക്കു വേണ്ടി, ശുദ്ധിക്കു വേണ്ടി നാം കുളിക്കുന്നത് പോലെയല്ല, മറിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന നീയത്തോടുകൂടി, ഒരു സുന്നത്തായ കർമ്മം ചെയ്യുന്നുണ്ട് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ദിവസത്തിലെ കുളി നിർവഹിക്കേണ്ടത് എന്ന കാര്യം നാം ഓർക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളിലൊന്നാണ്, ഒരാളുടെ കയ്യിൽ സുഗന്ധമുണ്ട് എങ്കിൽ അതവൻ പുരട്ടുക എന്നത്. അതുപോലെ തന്നെ നന്നായി പല്ലുതേക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദ്, ഇത് പെരുന്നാൾ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം എന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഴ്ചയിലെ പെരുന്നാളാണ്, അവർക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കായി അത് നിശ്ചയിച്ചിരിക്കുന്നു. ഫമൻ ജാഅ ഇലൽ ജുമുഅത്തി ഫലിയഗ്തസിൽ, ആരെങ്കിലും ജുമുഅക്ക് വരുന്നുണ്ട് എങ്കിൽ അവൻ കുളിക്കട്ടെ. വഇൻ കാന തൈബുൻ ഫലിയമസ്സ മിൻ, അവന്റെ കയ്യിൽ സുഗന്ധമുണ്ട് എങ്കിൽ അതവൻ പുരട്ടട്ടെ. വഅലൈക്കും ബിസ്സിവാക്, നിങ്ങൾ പല്ലുതേക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ദിവസത്തിൽ പല്ലുതേക്കുന്നതിന്, സുഗന്ധം പുരട്ടുന്നതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. ചില ആളുകൾ വിചാരിച്ചേക്കാം, ഞാനിതെല്ലാം എപ്പോഴും ചെയ്യുന്നയാളാണല്ലോ, അതെ, എപ്പോഴും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, സംശയമില്ല. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇത് ചെയ്യുമ്പോൾ പ്രത്യേക നീയത്തുണ്ട് എങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. അതുപോലെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അവനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുന്നു, മാ അലാ അഹദികും ഇൻ വജദ് ഔ മാ അലാ അഹദികും ഇൻ വജദ്തും അൻ യത്തഖിദ സൗബൈനി ലിയൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അതിനുവേണ്ടി രണ്ട് വസ്ത്രങ്ങൾ നിങ്ങളിൽ ഒരാൾ സാധിക്കുമെങ്കിൽ കരുതി വെക്കുക. ഒന്നാമത്തെ വസ്ത്രം അവൻ അവന്റെ ജോലികൾക്കും അവന്റെ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. രണ്ടാമത്തെ വസ്ത്രം സിവാ സൗബൈ മിഹ്നതിഹി, അവൻ ജോലിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രം ഒഴിച്ചു നിർത്തി മറ്റൊരു വസ്ത്രം വെള്ളിയാഴ്ച ദിവസത്തിനു വേണ്ടി അവൻ മാറ്റിവെക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് മസ്ജിദിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നല്ല വസ്ത്രം ധരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ അശ്രദ്ധ കാണിക്കുന്നത് കാണാം. നിസ്കാരത്തിന് വരുമ്പോൾ, ജുമുഅക്ക് വരുമ്പോൾ വീട്ടിൽ ധരിക്കുന്ന ബനിയനിട്ട്, അതല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ജേഴ്സി അണിഞ്ഞ്, അതല്ലെങ്കിൽ ഒരു അതിഥി വന്നാൽ പോലും അവരുടെ മുന്നിൽ ധരിക്കാൻ നാം മടിച്ചേക്കാവുന്ന വസ്ത്രം ധരിച്ച് മസ്ജിദിലേക്ക് വരിക എന്നത് നാം ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. നാം ധരിക്കുന്നതിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് വെള്ളിയാഴ്ച ദിവസം ധരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് മസ്ജിദിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മനിഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബത്തി സുമ്മറാഹ്, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്തിന് കുളിക്കുന്നതുപോലെ കുളിച്ചാൽ, അതല്ലെങ്കിൽ ജനാബത്തിന്റെ കുളി കുളിച്ചാൽ, രണ്ട് അർത്ഥങ്ങളും അവിടെ പറയപ്പെടാവുന്നതാണ്. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്തിന്റെ കുളി കുളിക്കുകയും സുമ്മറാഹ്, പിന്നീട് അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ, മസ്ജിദിലേക്ക് നേരത്തെ വരികയും ചെയ്താൽ, ഫകഅന്നമാ ഖറബ ബദനതൻ, അവൻ فكأنما قرب بدنة ഒരു ഒട്ടകത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ബലിയർപ്പിച്ചതുപോലെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഒട്ടകത്തെ ബലിയർപ്പിക്കുക എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് കഅബയുടെ അരികിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുന്ന പ്രതിഫലമാണ്. അത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ജുമുഅക്ക് ഏറ്റവും ആദ്യത്തെ സമയത്ത് വന്നെത്തുക എന്നത്. ശേഷം അവിടുന്ന് പറഞ്ഞു, വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ ഫകഅന്നമാ ഖറബ ബഖറതൻ, ആരെങ്കിലും രണ്ടാമത്തെ സമയത്തിലാണ് അവൻ പുറപ്പെടുന്നത് എങ്കിൽ, ഏറ്റവും ആദ്യത്തെ സമയത്തിലല്ല, രണ്ടാമത്തെ സമയത്തിലാണ് അവൻ വരുന്നത് എങ്കിൽ, ഫകഅന്നമാ ഖറബ ബഖറതൻ, അവനൊരു പശുവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി സാലിസ ഫകഅന്നമാ ഖറബ കബ്ഷൻ അഖറൻ, ഒരാൾ മൂന്നാമത്തെ സമയത്താണ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് വരുന്നത് എങ്കിൽ അവൻ ഒരു ആടിനെ ബലിയർപ്പിച്ചതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ ഫകഅന്നമാ ഖറബ ദജാജതൻ, ആരെങ്കിലും നാലാമത്തെ ഘട്ടത്തിലാണ് വരുന്നത് എങ്കിൽ അവൻ ഒരു കോഴിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചതുപോലെയാണ്. വമൻ റാഹ ഫിസ്സാഅത്തി ഖാമിസ ഫകഅന്നമാ ഖറബ ബൈറതൻ, ആരെങ്കിലും അഞ്ചാമത്തെ ഘട്ടത്തിലാണ് വരുന്നത് എങ്കിൽ അവനൊരു കോഴിമുട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. فَإِذَا خَرَجَ الْإِمَامُ حَضَرَتِ الْمَلَائِكَةُ يَسْتَمِعُونَ الذِّكْرَ, അള്ളാഹു അവന്റെ മലക്കുകൾ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മലക്കുകൾ അവർ ഇമാം മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ഖുതുബ കേൾക്കുന്നതിനു വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കുന്നതിനു വേണ്ടി അവർ മാറിയിരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ സമയം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സുബ്ഹിനു ശേഷം സൂര്യൻ ഒരു ഉദിച്ചുയർന്നതിനു ശേഷം പിന്നീട് സൂര്യൻ മധ്യത്തിൽ നിന്ന് ചലിക്കുന്നതിന് മുൻപുള്ള സമയമാണ്. അതായത് വുഹ്റബാങ്കിന് മുൻപുള്ള സമയം, വുഹ്റബാങ്കിന് മുൻപുള്ള സമയം, ജുമുഅയുടെ ബാങ്കിന് മുൻപുള്ള സമയമല്ല. വുഹ്റബാങ്കിന് മുൻപുള്ള സമയത്ത് ഒരാൾ മസ്ജിദിലേക്ക് എത്തി, നമ്മുടെ നാടുകളിൽ പലപ്പോഴും വുഹ്റബാങ്കിന്റെ സമയത്തല്ല ജുമുഅ ഉണ്ടാകാറുള്ളത്. വുഹ്റബാങ്ക് കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞാലാണ് ജുമുഅയുടെ സമയം പലപ്പോഴും നിശ്ചയിക്കാറുള്ളത്. അത് തെറ്റല്ല, പക്ഷേ മസ്ജിദിലേക്ക് നേരത്തെ എത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വുഹറിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം അതിനു മുൻപെങ്കിലും എത്തിച്ചേരുക എന്നതാണ്. ആ പറഞ്ഞ സമയത്ത് എത്തിച്ചേരുന്നതിലാണ് വലിയ പ്രതിഫലം ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളാണ് എങ്കിൽ അവർ നടന്നു വരിക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഖ്തസൽ, ആരെങ്കിലും ജുമുഅയുടെ ദിവസം നന്നായി കുളിക്കുകയാണ്, അവൻ ശരിക്ക് ശരീരമെല്ലാം വൃത്തിയാകുന്ന രൂപത്തിൽ തേച്ചു കുളിക്കുകയാണ്, അങ്ങനെ കുളിക്കുകയും ثم بكر وابتكر അവൻ വളരെ നേരത്തെ പുറപ്പെടുകയും ചെയ്താൽ, ومشى ولم يركب അവൻ വാഹനത്തിൽ കയറാതെ നടന്ന് മസ്ജിദിലേക്ക് വന്നെത്തുകയും ചെയ്താൽ, ودنا من الامام فاستمع ഇമാമിന്റെ അരികിലുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയും ഇമാമിന്റെ ഖുതുബ ഫസ്തമ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ, ودنا من الامام فاستمع ولم يلغ അവൻ ജുമുഅയുടെ സന്ദർഭത്തിൽ അനാവശ്യമായ ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ, കാന ലഹു ബികുല്ലി ഖുത്വതിൻ അമലു സനതിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജുമുഅക്ക് പുറപ്പെട്ട ആ ദിവസത്തിൽ അവൻ വെച്ച ഓരോ കാൽവെപ്പുകൾക്കും ഒരു വർഷം മുഴുവൻ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്ത പ്രതിഫലം അള്ളാഹു അവന് നൽകുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണിത്! മസ്ജിദിലേക്ക് നടക്കുന്ന സന്ദർഭത്തിൽ ഓരോ കാൽവെപ്പിനുമുള്ള പ്രതിഫലം എത്രയാണ്? ഒരു വർഷം മുഴുവൻ നോമ്പു നോൽക്കുകയും ഒരു വർഷം മുഴുവൻ നിസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം ലഭിക്കാൻ അർഹമായ കാര്യമാണ് ഈ ഹദീസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും. എന്താണ് പറഞ്ഞത്? നന്നായി കുളിക്കണം, അതുപോലെ തന്നെ വളരെ നേരത്തെ മസ്ജിദിലേക്ക് പുറപ്പെടണം, അതുപോലെ വാഹനത്തിൽ കയറാതെ നടന്ന് മസ്ജിദിലേക്ക് വരണം, ഇമാമിന്റെ അടുത്ത് തന്നെയുള്ള ഏറ്റവും അടുത്ത സ്ഥലത്ത് വന്നിരിക്കണം, ശേഷം ഖുതുബ നന്നായി ശ്രദ്ധിക്കണം, അതുപോലെ ഖുതുബക്കിടയിൽ അനാവശ്യമായ ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ, ഈ പറഞ്ഞ പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമുഅക്ക് വരുന്ന ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് മസ്ജിദിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ തോള് ചാടിക്കടന്നു വരാതിരിക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഇഖ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും ജുമുഅ ദിവസം കുളിക്കുകയും, വലബിസ മിൻ അഹ്സനി സിയാബിഹി, അവന്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും, വമസ്സ മിൻ തീബിൻ ഇൻ കാന ഇൻദഹു, അവന്റെ അരികിൽ സുഗന്ധമുണ്ടെങ്കിൽ അത് പുരട്ടുകയും, സുമ്മ അതൽ ജുമുഅ, പിന്നീട് ജുമുഅക്ക് പുറപ്പെടുകയും, ഫലം യതഖത്ത അനാഖന്നാസ്, ജനങ്ങളുടെ തോളുകൾ ചവിട്ടിക്കടക്കുകയും ചെയ്യാതിരുന്നാൽ. ചില ആളുകൾ മസ്ജിദിലേക്ക് വളരെ വൈകി വരും, എന്നിട്ട് ഇരിക്കുന്ന ആളുകൾ അവരുടെ തോളുകൾ ചവിട്ടിക്കടന്ന് അവൻ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തെത്താതെ അവൻ ഇരിക്കുകയില്ല, ആ രീതി ഉപേക്ഷിക്കുകയും ചെയ്താൽ. ثم صلى ما كتب الله له, الله سبحانه وتعالى ഉദ്ദേശിച്ച എത്ര അവൻ നിസ്കരിച്ചാൽ, ജുമുഅക്ക് മുൻപ് സുദീർഘമായി അവൻ നിസ്കരിക്കാം, ഒന്നല്ലെങ്കിൽ ദുഹ അതിന്റെ നിസ്കാരം നിർവഹിക്കാം. ഇങ്ങനെ അവൻ നിസ്കരിച്ചാൽ, ثم انصت, പിന്നീട് അവൻ ജുമുഅ ശ്രദ്ധിച്ച് മിണ്ടാതിരുന്ന് കേൾക്കുകയും ചെയ്താൽ, ثم انصت اذا خرج امامه حتى يفرغ من صلاته, അവൻ നിസ്കാരത്തിൽ നിന്ന് വേർപിരിയുന്നതുവരെ, ജുമുഅ നിസ്കാരം അവസാനിക്കുന്നതുവരെ ഇമാമിന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ, കാനത് കഫാറത്തൻ ലിമാ ബൈനഹ വബൈന ജുമുഅതിഹി അല്ലതി ഖബ്ലഹ, അവന്റെ ആ ജുമുഅയും അതിനു മുൻപുള്ള ജുമുഅയും അവക്കിടയിൽ ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നതാണ്. സഹോദരങ്ങളെ, എത്രയെത്ര കാര്യങ്ങളാണ്, എത്രയെത്ര സുന്നത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ വിവരിച്ചത് എന്ന് നാം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നാം നിസ്സാരമായി കാണരുത്. ഇതൊന്നും വളരെ ഗൗരവമില്ലാതെ അവഗണിച്ചു വിടേണ്ട കാര്യങ്ങളിലൊന്നല്ല. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ തുറന്നുവെക്കുമ്പോൾ അത് നിസ്സാരമായി കാണുക എന്നത്, അതിനെ അവഗണിക്കുക എന്നത് ഈമാനുള്ള, ഇസ്ലാമിനെ പരിഗണിക്കുന്ന, അള്ളാഹുവിന്റെ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന കാര്യം ബോധ്യമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മസ്ജിദിലേക്ക് വന്നാൽ രണ്ട് റകഅത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മസ്ജിദിലേക്ക് കയറി വന്നു. അയാൾ വന്ന് നേരെ അങ്ങ് താഴോട്ടിരുന്നു, അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസല്ലൈത യാ ഫുലാൻ, അല്ല നീ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും ഫർകഅ റകഅതൈൻ, എഴുന്നേൽക്കുക, രണ്ട് റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക. മസ്ജിദിലേക്ക് വന്നാൽ രണ്ട് റകഅത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് ഇരിക്കേണ്ടത്. ചില സഹോദരങ്ങൾ വരുത്തിവെക്കുന്ന അബദ്ധങ്ങളിലൊന്നാണ്, മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്ന, അദാൻ കൊടുക്കുന്ന സന്ദർഭത്തിലാണ് മസ്ജിദിലേക്ക് കയറി വരുന്നത് എങ്കിൽ അദാൻ തീരുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ല. മറിച്ച് അദാൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവന് രണ്ട് റകഅത്ത് നിസ്കരിക്കാവുന്നതാണ്. കാരണം അദാനിന് മറുപടി നൽകുക എന്നത് സുന്നത്താണ്. ഖതീബിന്റെ ജുമുഅ ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് വാജിബാണ്. വാജിബും സുന്നത്തും മുന്നിൽ വന്നാൽ വാജിബാണ്, കൂടുതൽ മുൻഗണനയോടുകൂടി ചെയ്യേണ്ടത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആളുകൾ ഇങ്ങനെ നിൽക്കേണ്ടതില്ല. മറിച്ച് അവർ അദാൻ കൊടുക്കുന്ന സമയത്താണ് കയറി വന്നത് എങ്കിൽ രണ്ട് റകഅത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക. ഇനി ജുമുഅ നടക്കുന്നതിനിടയിലാണ് കയറി വരുന്നത് എങ്കിലും അവന് രണ്ട് റകഅത്ത് നിസ്കരിച്ചതിന് ശേഷമല്ലാതെ ഇരിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമുഅയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഇമാമിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിരിക്കാതെ ഇമാമിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുക എന്നത് ജുമുഅയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കുമ്പോൾ സഹാബിമാർ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തവാ അലൽ മിംബർ ഇസ്തഖ്ബൽനാഹു ബിവുജൂഹിനാ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുഖം റസൂലുള്ളയുടെ നേർക്ക് തിരിച്ചുവെച്ചുകൊണ്ടായിരുന്നു മസ്ജിദിൽ ഇരിക്കാറുണ്ടായിരുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ജുമുഅയുടെ മര്യാദയിൽപ്പെട്ടതാണ് ഇമാമിന് നേർക്ക് തിരിഞ്ഞിരിക്കുക എന്നത്. അത് സഹാബികൾ പാലിച്ചിരുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമുഅക്കിടയിൽ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് ഫഖദ് ലഗൗത്. ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ജുമുഅയുടെ ദിവസത്തിൽ
നിന്റെ സഹോദരൻ സംസാരിക്കുന്നത് കാണുമ്പോൾ അൻസിത് നീ മിണ്ടാതിരിക്ക് എന്ന് അവനോട് നീ പറഞ്ഞാൽ ഫഖദ് ലഗൗത്ത് നീ ജുമഅയിൽ അനാവശ്യമായ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. നോക്കൂ സഹോദരി, ഹദീസിനെ വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു അവൻ അങ്ങനെ സംസാരിച്ചാൽ, ജുമഅയിൽ സംസാരിച്ചാൽ അവന് ജുമഅയുടെ പ്രതിഫലം നഷ്ടപ്പെടും, കേവലം ഒരു ദുഹറിന്റെ പ്രതിഫലം മാത്രമായി അത് ചുരുങ്ങുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതല്ലാത്ത വിശദീകരണങ്ങൾ നൽകിയവരുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരാൾ സംസാരിക്കുന്നത് കണ്ടാൽ അവനോട് മിണ്ടാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല, മറിച്ച് നിശബ്ദമായിരുന്നു ഖുതുബ കേൾക്കേണ്ട സമയമാണിത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ മസ്സൽ ഹസാ ഫഖദ് ലഗാ, ആരെങ്കിലും ജുമഅക്കിടയിൽ മസ്ജിദിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്, അതിന് കാർപ്പറ്റുകളോ മറ്റോ ഇല്ലായിരുന്നു, അവിടെ മണ്ണായിരുന്നു, അവിടുന്ന് പറയുകയാണ് ആരെങ്കിലും മുന്നിലിരിക്കുന്ന മണ്ണിൽ കാണുന്ന കല്ലുകൾ എടുത്ത് കയ്യിലെടുത്ത് അതുകൊണ്ട് കളിച്ചാൽ, അത് സ്പർശിച്ചാൽ, ഫഖദ് ലഗാ, അവൻ ജുമഅയിൽ അനാവശ്യമായ കാര്യം ചെയ്തിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ജുമഅയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മുന്നിലിരിക്കുന്ന കല്ല് എടുത്ത് നീക്കുന്നത്, അതല്ലെങ്കിൽ അതുമായി കയ്യിലിങ്ങനെ തൊട്ട് കളിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കുകയാണ്. അവിടുന്ന് അത് ജുമഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമായി പറയുകയാണ്. എത്രയോ പേർ, ചില ആളുകൾ, സഹോദരങ്ങളെ, അവർ മസ്ജിദിൽ കയറിയാൽ കാർപ്പറ്റിൽ അതിലിരിക്കുന്ന നൂല് വലിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന പായ അത് ശരിയാക്കിക്കൊണ്ടോ അങ്ങനെ ഇരിക്കുന്നത് കാണാം, അശ്രദ്ധമായി ഇരിക്കുന്നത് കാണാം. അത് ശരിയല്ല, അത് നാം ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് സഹോദരങ്ങളെ, ജുമഅക്കിടയിൽ മൊബൈൽ എടുത്ത് നോക്കുകയോ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ അതെന്താണ് എന്ന് നോക്കുകയോ മെസ്സേജ് നോക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇതൊന്നും ജുമഅക്കിടയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ജുമഅ പറയുന്ന സന്ദർഭത്തിൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമഅയിൽ ഇമാമിലേക്ക് അടുത്തിരിക്കുക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉഹ്ദുറു ദിക്ർ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ, അതിന് സന്നിഹിതരാവുക. വദ്നു മിനൽ ഇമാം, നിങ്ങൾ ഇമാമിനോട് അടുത്തിരിക്കുക, വിദൂരത്തേക്ക് പോയിരിക്കരുത്. فإن الرجل لا يزال يتباعد حتى يؤخر في الجنة وإن دخلها. ഒരു മനുഷ്യൻ ഇങ്ങനെ നന്മയുടെ സദസ്സുകളിൽ പിന്നിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും അവൻ പിന്നിലാക്കപ്പെടുന്നതാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും അവൻ പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നന്മകൾ, അവക്കുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കൽപ്പനകൾ യഥാവിധി പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജുമഅ ദിവസം മസ്ജിദിലേക്ക് വരിക എന്നത്, ജുമഅയിൽ പങ്കെടുക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. അൽ ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അജ്മഉ അലാ അന്നൽ ജുമഅത വാജിബത്തുൻ അലൽ അഹ്റാർ, അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആളുകൾ അവർക്ക് ജുമഅ നിർബന്ധമാണ് എന്നതിൽ മുസ്ലിം ലോകം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അൽബാലിഗീൻ, പ്രായപൂർത്തിയെത്തിയ ആളുകൾ, അവർക്ക് ജുമഅ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അൽമുഖീമീൻ, നാട്ടിൽ താമസിക്കുന്ന ആളുകൾ, യാത്രക്കാരല്ല എങ്കിൽ അവർക്ക് ജുമഅ നിർബന്ധമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലദീന ലാ ഉദ്റ ലഹും, രോഗമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ഇല്ലാത്ത ആളുകൾ, അവർ ജുമഅക്ക് നിർബന്ധമായും വന്നെത്തണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അൽ ജുമഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം ഫീ ജമാഅത്തിൻ, ജുമഅ ദിവസം ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്, ജുമഅക്ക് വന്നെത്തുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. ജുമഅ അവഗണിക്കുക എന്നത്, അശ്രദ്ധമാക്കി കാണുക എന്നത്, അതിൽ അലസത കാണിക്കുക എന്നത്, അത് ഒഴിവാക്കുക എന്നത് ഹൃദയത്തിൽ മുദ്രവെക്കപ്പെടാൻ കാരണമാകുന്ന തിന്മകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമാ ഉപേക്ഷിക്കുന്ന ആളുകൾ അവരുടെ ആ പ്രവൃത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ജുമാകൾ, നാല് ജുമാകൾ അശ്രദ്ധമായി ഉപേക്ഷിച്ചാൽ, അവഗണിച്ചാൽ അവന്റെ ഹൃദയത്തിൽ മുദ്രവെക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ഒരു രോഗം അതിന്റെ പ്രയാസങ്ങൾ നമ്മളിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ രോഗത്തെ ഭയക്കുന്നവർ, അതല്ലെങ്കിൽ ഡോക്ടർമാർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ആളുകൾ, അത്തരം ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പുറത്തിറങ്ങുകയും അങ്ങാടികളിൽ സ്ഥിരമായി നിൽക്കുകയും കടകൾ തുറന്നുവെക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ പോലും മസ്ജിദുകളെ ഉപേക്ഷിക്കുക എന്നത് വളരെ ഗൌരവത്തിൽ നാം കാണേണ്ട കാര്യങ്ങളിലൊന്നാണ്. ജുമാകൾക്ക് വരാത്ത, മറ്റെല്ലാ കാര്യങ്ങൾക്കും പുറത്തു പോകുന്ന, അതിലൊന്നും ശ്രദ്ധയില്ലാത്ത, എന്നാൽ ജുമാഅയിൽ മാത്രം അശ്രദ്ധ കാണിക്കുന്ന, ജമാഅത്തുകൾക്ക് മാത്രം അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ, അവരവരുടെ ഹൃദയത്തിലുള്ള ഈമാൻ പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ന്യായമായ ഭയമുണ്ട് എങ്കിൽ, ന്യായമായ പേടിയുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ രോഗം ബാധിക്കുമെന്ന ശരിയായ പ്രയാസമുണ്ട് എങ്കിൽ, ആ രൂപത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ, അവരെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും പുറമേക്ക് കാണിക്കാത്തവർ, ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം പുറത്തിറങ്ങുന്നവർ, അവരിൽ പലരും ഇപ്പോൾ മസ്ജിദിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ മസ്ജിദിൽ വന്നെത്തുന്ന മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം നസീഹത്തുകൾ, ഗുണകാംക്ഷ നൽകേണ്ട സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കൽപ്പിച്ച കാര്യങ്ങളിലൊന്നാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത്. വൽതകും മിൻകും ഉമ്മത്തു യദ്ഊന ഇലൽ ഖൈരി യഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിലൊന്നായ ജുമാ, അത് വ്യാപകമായി അവഗണിക്കപ്പെടുമ്പോൾ അക്കാര്യത്തിൽ തീർത്തും നിശബ്ദത പാലിക്കുക എന്നത് ശരിയല്ല. മറിച്ച് സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എങ്കിൽ, അവരെ നസീഹത്തിന്റെ ഭാഷയിൽ, നല്ല ഭാഷയിൽ, നല്ല സംസാരത്തിൽ, ഗുണകാംക്ഷയോടുകൂടി അവരെ ഓർമ്മപ്പെടുത്തുകയും തിരുത്തിക്കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ വന്നെത്തുക എന്നത് ഒരിക്കലും അത് വിപത്തുകൾക്ക് കാരണമല്ല, മറിച്ച് വിപത്തുകൾ നീക്കാനുള്ള കാരണമാണ്. ആ ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ കുറവുകൾ പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.